പ്രസക്തന്റെ മേലിൽ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ എന്നെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറക്കും.
ഹലോ,
രൂപ കണ്ടിന്യൂ ചെയ്തോ, ചെലപ്പോ കേറും, ട്രൈ ചെയ്യാന്ന് പറഞ്ഞു.
ഓക്കെ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകും കീഴും നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകർ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ നിർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. ഞാൻ അവനെ പുതുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും.
ഹലോ ജോണസ്, അറിയോ?
ഹലോ, ഹലോ.
നമുക്കൊന്ന് പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങാം. കരുണയുടെ ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ വേഴ്ചയോട് സ്വരമുട്ടുന്നു. എന്നെ വന്നിക്കുന്നവരുടെ
ആവശ്യം
കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ നിന്റെ യാചനകൾ. ദൈവമായ കർത്താവേ, കൃപയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ ഒരു കൂട്ടനായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലിരുന്ന ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഒരു ശുദ്ധാത്മ നിറവിലായിരിക്കാൻ ദൈവമേടെ ആക്കണമേ. നോമ്പിന്റെ അനുഭവത്തിലൂടെ പോകുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹീതമായിരിക്കുന്ന വചനങ്ങളും സന്ദേശങ്ങളും ലഭിക്കാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ആദ്യയോടൊന്നോടത്തെ കരങ്ങൾ തരുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ശുശ്രൂഷ ആയിരിക്കാൻ ദൈവമേടെ ആക്കണമേ. ആത്മനിറവിന്റെ അനുഭവത്തിൽ ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഒഴിഞ്ഞവരായി വന്നു ദൈവമേ നിറഞ്ഞവരായിരിക്കാൻ ദൈവമേടെ ആക്കണമേ. ഒന്നി അച്ഛനെ ഓർക്കുന്നു, അച്ഛന്റെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. യാത്രയിലൊക്കെ അവിടുത്തേക്ക് അവരുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവമേ, അനുഗ്രഹത്തോടെ ദൈവാത്മാവിൽ ശുശ്രൂഷിപ്പാൻ തക്കണം പ്രിയദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുത്തെ കുറിച്ചിന്റെ മറവിൽ നടത്തണമേ. മർത്തപുരം പ്രസ്ഥാനത്തെ ഓർക്കുന്നു. വിവിധ നിലകളിൽ ദൈവമേ എനിക്ക് സ്ഥാനങ്ങൾ തരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമേ തിരുപ്പുറത്ത് കണ്ട് ജീവിപ്പാൻ ദൈവമേറ്റ ആക്കണമേ. പ്രവ്യാപരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ഉള്ള കയ്യിൽ തരുന്നു ദൈവമേ. അവിടുത്തെ ആത്മാവിന്റെ ശുശ്രൂഷ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ, അച്ഛനെ ഒരിക്കൽ കൂടെ തരുന്നു. ആദ്യോടൊന്നും കൃപയാപിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ രൂഹായിരിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. അമ്മേ, ഞാനൊരു വാക്കിൽ അച്ഛനെ ഒന്ന് സ്വാഗതം ചെയ്തിട്ട് അച്ഛൻ പ്രസംഗിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ജോൺ കെ സാമുവേൽ അച്ഛൻ എനിക്ക് സന്ദർശനത്തിന് വന്നതാണ്. അച്ഛൻ്റെ സ്വദേശം പത്തനംതിട്ട മൈലപ്രയാണ്, വകയാർ സ്വദേശിയാണ്. മൈലപ്ര ആശ്രമത്തിലെ അംഗമാണ്. അച്ഛൻ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പാട്ടുകാരനാണ്. കൂടുതൽ അച്ഛൻ ലിറ്റർജിക്കൽ മ്യൂസിക്കിനാണ് കൂടുതൽ അച്ഛന് പ്രാധാന്യം കൊടുക്കുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷയോടുള്ള, നമ്മുടെ സഭയോടുള്ള അച്ഛൻ്റെ ആ ഒരു താല്പര്യവും ഒക്കെ നമുക്ക് അതിൽ തന്നെ കാണാനായിട്ട് വെക്കും. ഞാൻ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ മൈലപ്ര മാത്യു ചുംബാജിന്റെ സിസ്റ്ററിന്റെ കൊച്ചുമോനാണ്. ആത്മീക പാരമ്പര്യവും പൈതൃകവും ഒക്കെ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ അടുത്തിടെ ഇല്ലമുറി അസുഖത്തോന്നുള്ള ഒരു ശുശ്രൂഷ ഡാലസ് നടത്തി. അച്ഛൻ്റെ ശുശ്രൂഷയിലൊക്കെ ആ ഒരു ഓർത്തഡോക്സി നിജലിച്ച് കാണുന്നതാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിലും വർത്തമാനം പറഞ്ഞു പരിചയമുണ്ട്. ബഹുമാനപ്പെട്ട പി സി ജോർജിന്റെ ക്ലാസ്സിൽ പഠിച്ച അച്ഛനാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ അച്ഛനെ കിട്ടിയതിൽ ഒത്തിരി വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പേരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശിഷ്യാവശ്യം പഠിപ്പിച്ചതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. എല്ലാവരുടെയും പേര് വളരെ പ്രാർത്ഥനയോടെ അച്ഛനെ ഞാൻ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു സാർ. ദൈവത്തിന്റെ അധിവരിച്ച തിരുനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാര്, രാവിലത്തെ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുമേ, ഈ ജ്ഞാന ബോധിനിയുടെ പഠന ക്ലാസ്സിൽ സന്തോഷത്തോടുകൂടി സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട പി സി ജോർജിനാണ് ഈ ക്ലാസ് ഇന്ന് എടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നുകൊണ്ടും ഞാൻ അച്ഛനെ സന്ദർശിക്കുവാനായിട്ട് അച്ഛന്റെ ഭവനത്തിൽ വന്നതുകൊണ്ടും എന്റെ മേൽ ഈ ഉത്തരവാദിത്വം വന്നു ചേരുകയായിരുന്നു. പിന്നെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലാണ് ഈ സെഷൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പ്രചരിപ്പിച്ച് നിങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം ഹോളി ബാപ്റ്റിസം, അതായത് വിശുദ്ധ മാമോദീസയെ പറ്റിയുള്ള നമ്മുടെ ആരാധനക്രമത്തിന്റെ പഠനവും പൗരസ്ത്യ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വാസപരമായിട്ട് കൈമാറി തന്നിരിക്കുന്ന ഈ പരിശുദ്ധ മാമോദീസയുടെ ശുശ്രൂഷയുടെ വിവരണങ്ങളിലും പഠനങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അച്ഛൻ ഫിസിയോർസൻ പഠിപ്പിച്ച് നിർത്തിയ ഭാഗം വാട്ട് ഈസ് ബാപ്റ്റിസം എന്നുള്ള ഒരു പോയിന്റിൽ, അതിനകത്ത് ഒരു 5 പോയിന്റ് അച്ഛൻ പഠിപ്പിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വന്നത് വാഷ് ആൻഡ് ക്ലീൻ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എൻട്രിങ് ഇൻ ദി ന്യൂ ലൈഫ് ആൻഡ് റീബേർത്ത് ഫ്രം ദി ഹെവൻ, ഗ്രാഫ്റ്റിംഗ് ഇൻ ടു ദി ബോഡി ഓഫ് ക്രൈസ്റ്റ് and partnership with Jesus in his royalty, priesthood and prophet. So അത്രയും കാര്യങ്ങളാണ് ഏകദേശം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഇതിന്റെ ബാക്കിയായിട്ട് കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് വായിച്ചു നോക്കിയെടുത്തോളം. എനിക്ക് മനസ്സിലായ ചില സംഗതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് വേറെ കുറെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്ത് ആ പോയിന്റ് മനസ്സിലാകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ടായിട്ട് എനിക്ക് തോന്നി. അതിൽ ഒന്നാമത്തേത് താഴോട്ട് വരുന്ന 8th പോയിന്റിൽ വാട്ട് ഈസ് ബാപ്റ്റിസം എന്നുള്ളതിനകത്ത് ഡ്വെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് ഒരു പോയിന്റ്, അത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പോയിന്റ്. മറ്റൊന്ന് വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഇൻ ദ ഇൻട്രൊഡക്ടറി പ്രേയേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ആ ഒരു ഭാഗത്ത് ബാപ്റ്റിസം ഇൻ ഫയർ ആൻഡ് ഇൻ സ്പിരിറ്റ് എന്നൊരു വാക്കും കിടപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ സാധാരണ നമുക്കിത് ഈ നോട്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ കാണുമായിരിക്കും. അത് നോട്ട്സ് വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു സർപ്രൈസ് ഉണ്ട്, മനസ്സിലാവുന്നേ ഉള്ളൂ. എന്നാൽ ഈ ബാപ്റ്റിസത്തിന്റെ ഒരു നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പോ അതിനകത്ത് അപ്പോ ലെറ്റ് നൗ ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ബാപ്റ്റിസം ഇൻ ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് ഈസ് ബാപ്റ്റിസം ഇൻ വാട്ടർ ആൻഡ് സ്പിരിറ്റ്, വെള്ളത്താൽ ആത്മാവിനാനുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ, യോഹന്നാൻ ചെയ്ത മാനസാന്തര സ്നാനം എന്താണ്, ഇപ്പോൾ നമ്മൾ മാനസാന്തര സ്നാനം നടത്തുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു 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 ബേസ്മെന്റ് കൃത്യമായ രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഈ മാമോദീസയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതിനടിസ്ഥാനമായിട്ട് പൗരസ്ത്യ പിതാക്കന്മാരുടെ ദർശനത്തിന് അടിസ്ഥാനമായിട്ടാണ് നമുക്ക് ചിന്തിക്കുന്നത്. അതൊരു ആദ്യ ഒരു വാക്യം ഞാൻ എടുക്കുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 3:17. അതിപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഐ ആം ബാപ്റ്റൈസിംഗ് യു വിത്ത് വാട്ടർ, ബട്ട് സംവൺ ഈസ് കമ്മിങ് ഹു ഈസ് ഗ്രേറ്റർ ദാൻ മീ ആൻഡ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ടു ഈവൻ അൺടൈ ഹിസ് സാൻഡൽസ്, ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അതായത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, എന്നാൽ എന്നിലും ബലവാനായൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലെ സ്നാനം പരിശുദ്ധാത്മാവിലും തീയിലുമാണെന്ന് യോഹന്നാ സ്നാമൻ മുന്നമേ പറയുകയാണ്. അപ്പോൾ നമ്മൾ നടത്തുന്ന സഭയിൽ നടത്തുന്ന ബാപ്തിസം പരിശുദ്ധാത്മാവിലും തീയിലുമായിരിക്കണം. അങ്ങനെയാണോ നമ്മൾ നടത്തുന്നത്? അപ്പോ അത് അപ്പം വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം നടത്തുന്നു എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് ബാപ്തിസത്തിനകത്ത് പറയുമ്പോൾ ഇതിനകത്തുള്ള സാക്ഷ്യത എന്താണ്? അഡൽട്ട് ബാപ്തിസം സഭയിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ സംഗതികളെല്ലാം നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് മാത്രമേ ശുശ്രൂഷ പഠിക്കാൻ പോകാവൂ. അപ്പൊ ഇതിനകത്ത് ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പറഞ്ഞിരിക്കുന്നു, വാട്ടർ സ്പിരിറ്റ് ആൻഡ് ഫയർ പഠിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനെ പറ്റി ഒരു ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അത് ഇട്ടിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാൻ വിചാരിക്കണം. അപ്പൊ ലെറ്റ്സ് നൗ ഡിസ്കസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ ദിസ് ബിബ്ലിക്കൽ വേൾഡ്. വൺ, ബാപ്റ്റിസം ത്രൂ വാട്ടർ. സെക്കൻഡ്, ബാപ്റ്റിസം ത്രൂ സ്പിരിറ്റ് ആൻഡ് ഫയർ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. In order to understand baptism through water and baptism through spirit and fire, we need to go through the scriptures. നമ്മൾ ഇപ്പോഴും സ്ക്രിപ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശുദ്ധ പിതാക്കന്മാർ ഈ ഈ ശുശ്രൂഷകളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പുറമെയുള്ള സഭകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ ചില കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴോ വേദപുസ്തക അടിസ്ഥാനമാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. ഈ വേദോത്സവ അടിസ്ഥാനം ഇത് ഇരുന്ന് നമ്മള് നിങ്ങളെ പോലെയുള്ള നമ്മളിപ്പം ചെയ്യുന്ന പോലെയുള്ള എഫർട്ട്സ് ഭദ്രാസനവും സഭയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കിത് പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത്. അതിന് അതിന് ഈ സമയമൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോ ഈ വേദോത്സവത്തിലെ പുതിയ നിയമത്തിൽ ബാപ്റ്റിസത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാണ് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്, baptism by water, baptism by fire, baptism for the dead, അതായത് മാനസാന്തര സ്നാനം, വെള്ളത്താലുള്ള സ്നാനം, ആത്മാവിനാൽ അല്ലെങ്കിൽ തീയാലുള്ള സ്നാനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, ഇങ്ങനെയൊക്കെ പല സ്നാനങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോ ഇന്ന് എനിക്ക് മെയിൽ വഴി ഒരാള് ഒരു സംശയം ചോദിക്കാനിടയായി. ഞാന് അതായത് ഞാൻ ഈ ഒരു ഇൻട്രഡക്ടറി ക്ലാസ് നിങ്ങൾക്കും പിന്നിൽ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഞാന് എനിക്ക് ഓർത്തഡോക്സ് ഫ്രൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ സൈറ്റ് ഉണ്ട്. അപ്പൊ ആ സൈറ്റിൽ ഞാൻ ഈ ക്ലാസ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് സംശയങ്ങളോ എല്ലാം കണക്ഷൻ എല്ലാം വിട്ട് ഒന്നുകൂടെ കേൾക്കാനാണ് നിങ്ങൾ യൂട്യൂബിൽ ഇത് എ ബ്രീഫ് നറേഷൻ ഓൺ ബാപ്റ്റിസം ഇൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പെർസ്പെക്ടീവ് എന്ന് ജോൺ സാമുവൽ എത്തുന്ന പോലെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പ് ലഭിക്കും. അപ്പോ ഞാൻ പറഞ്ഞോണ്ട് വന്ന ആ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഒരാളിന്ന് എനിക്ക് മെയിൽ ചെയ്യുണ്ടായി. ഇങ്ങനെ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്, ബാപ്റ്റിസം ബൈ വാട്ടർ, ബാപ്റ്റിസം ബൈ ഫയർ, ബാപ്റ്റിസം ഫോർ ദ ഡെഡ് എന്നൊക്കെ പറയുന്ന അതെന്താ അഞ്ച് ബാപ്റ്റിസം ഉണ്ടോ അല്ലെങ്കിൽ നാല് ബാപ്റ്റിസം ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാപ്റ്റിസം അല്ല, ഈ ബാപ്റ്റിസത്തിന്റെ വിവിധ ഘടകങ്ങളാണ് ഈ പറയുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ ക്ലാസ് കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്, ബാപ്റ്റിസം ബൈ വാട്ടർ, ബാപ്റ്റിസം ബൈ ഫയർ, ബാപ്റ്റിസം ഫോർ ദ ഡെഡ് എന്നൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നെങ്കിലും ബാപ്റ്റിസം ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ അതായിരുന്നു, ബാപ്റ്റിസം ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും. നമ്മളിങ്ങനെ മാനസാന്തരസ്നാനം എന്ന് പറയുന്നു, വെള്ളത്താലുള്ള ആത്മാവിനാലുള്ള സ്നാനം എന്ന് പറയുന്നു, തീയാലുള്ള സ്നാനം എന്ന് പറയുന്നു, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്നു. ഇതെല്ലാം സത്യത്തിൽ ഒന്നാണ്, ഒന്നിന്റെ ഭാഗമാണ്. പക്ഷെ വിവിധ തരത്തിലുള്ള ആൾക്കാർ അത് അനുഷ്ഠിക്കുമ്പോൾ അതിന് വിവിധ പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇപ്പം ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് എന്ന് പറയുന്നത് ചൈൽഡ് ബാപ്റ്റിസം എന്ന പേര് പറയാൻ പറ്റില്ല. പക്ഷെ പുതിയ നിയമത്തിൽ തന്നെ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ഉണ്ട്. പക്ഷെ യോഹന്നാന്റെ സ്നാനവും ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ആയിരുന്നു, മാനസാന്തര സ്നാനമായിരുന്നു. പക്ഷെ യോഹന്നാന്റെ മാനസാന്തര സ്നാനവും പുതിയ നിയമത്തിലെ മാനസാന്തര സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. യോഹന്നാന്റെ മാനസാന്തര സ്നാനം എന്ന് പറയുന്നത് കവനന്റ് ലോയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ഇന്നത്തെ ജനങ്ങളോട് നിങ്ങളുടെ എല്ലാരെയും തിരിച്ചു വരുവാനുള്ള ദൈവത്തിങ്കിലേക്ക് വരുവാ തിരിച്ചു വിളിക്കുവാനുള്ള ആഹ്വാനം യോഹന്നാ സ്നാനം കൊടുക്കുന്നതിന്റെ അടിസ്ഥാന കവനന്റ് ലോയാണ്, പഴയ നിയമത്തിലെ ന്യായപ്രമാണമാണ്. എന്നാൽ നമുക്കും പൗരസ്ത്യ ഓട്ടോ സഭയിൽ മാനസാന്തര സ്നാനമുണ്ട്. മാനസാന്തര സ്നാനം എന്ന് പറയുന്നതും ബാക്കി എല്ലാ സ്നാനവും ഒരു സ്നാനം തന്നെ. അത് പക്ഷെ മാനസാന്തര സ്നാനം എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, കവനൻ ലോയെ ബേസ് ചെയ്തല്ല, അത് കർത്താവിന്റെ കൃപയെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാനസാന്തര സ്നാനമാണ്. ആ സ്നാനം കൊടുക്കുന്നത് ആർക്കാണെന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനായിട്ട് പഠിക്കേണ്ടത് നമ്മൾ. അപ്പം വി വിൽ എക്സാമിൻ വൺ ബൈ വൺ. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. അതിനെ പറ്റി നമുക്ക് പഠിക്കാം. വാട്ട് ഇറ്റ് മീൻ ബൈ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. ആദ്യമേ പറഞ്ഞു, ഇത് യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ്, പക്ഷെ അത് ബേസ്ഡ് ഓൺ കവനന്റ് ലോ. ബട്ട് വി ഓൾസോ ഡു ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. ഇൻഫാക്ട് Saint John was giving the baptism of repentance. New Testament church also has the baptism of repentance, but not based on the law, but based on grace. Ah, yani to parayunnu baptism of repentance is for Christians who were out of Christian faith. They will be taught the faith of the church and the catechism of the church, and therefore they are called catechumens until they receive baptism. Baptism given to them is called baptism of repentance. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ സഭയിലും മുതിർന്നവരെ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. പലർക്കും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിലാണല്ലോ ബാപ്റ്റിസം ഏറ്റത്. അതിന്റെ ഡിസ്കഷൻ ഈ കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട്. എന്തിനാണ് കർത്താവ് 30-ാമത്തെ വയസ്സ് വരെ നോക്കിയിരുന്നതിനുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്. ഈ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് എന്ന് പറയുന്ന അഡൽട്ട് ബാപ്റ്റിസത്തിലുള്ളതാണ്. അതിനെ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് വിളിക്കാൻ കാരണം അവർ യേശുക്രിസ്തുവിൽ അന്നുവരെ വിശ്വസിച്ചിട്ടില്ല. യേശുക്രിസ്തു ആരാണെന്ന് പോലും അറിയത്തില്ല. അവരെ യേശുക്രിസ്തു ആരാണെന്ന് പഠിപ്പിച്ച് ആ പഠിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് കാറ്റക്കിസം എന്ന് പറയുന്നത്. പഠിക്കുന്ന ആളുകളെയാണ് ക്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാറ്റക്യൂമൻസിനെ വിശ്വാസം പഠിപ്പിച്ചിട്ട് ആ വിശ്വാസം പഠിച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവരെ കൊണ്ട് ഏറ്റു പറയുന്നതിന് ശേഷം സഭ മാനവിധ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൗരസ്യ ദർശനത്തിലുണ്ട്, പൗരസഭയിലുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ, ലണ്ടൻ പള്ളിയിൽ ഒരു ജൈന മതത്തിലുള്ള ഒരാൾ വരുമായിരുന്നു. അദ്ദേഹത്തിന് ഈ വേദപുസ്തകം പഠിക്കാൻ വളരെ ആഗ്രഹമായിരുന്നു. പിന്നെ എവിടുന്നോ നമ്മളുടെ ടീച്ചിങ്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. ടീച്ചിങ്സ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് ഈ ആരാധനയോട് താല്പര്യം തോന്നിയിട്ട് ഒരിക്കൽ എന്നെ കാണുവാൻ വന്നു. അങ്ങനെ ഇതിനെ സംബന്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാധനയിൽ സംബന്ധിക്കാന്നുള്ളേ ഉള്ളൂ, യു കനോട്ട് ഹാവ് എനി പ്രിവിലേജ് ഓഫ് വർഷിപ്പ്. പക്ഷെ അത് കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹം ഒരു 6 മാസത്തോളം ദിവസവും വന്ന് ഞാനത് ഓരോന്നും പറഞ്ഞു കൊടുത്ത് പിതാക്ക വേദവസ്തവും നമ്മുടെ പിതാക്കന്മാരുടെ ടീച്ചിങ്സും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹത്തിന് താല്പര്യമായപ്പോൾ ആണ് പിന്നീടാണ് മാമോദിസ കൊടുത്തത്. അതിനെയാണ് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ബാപ്റ്റിസവും വാട്ടർ ബാപ്റ്റിസവും ഒന്നു തന്നെയാണ് സത്യത്തിൽ. പക്ഷെ അഡൽസിന് കൊടുക്കുമ്പോൾ ഇതിനെ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് എന്ന് തൽക്കാലം പേരെടുത്ത് മാറ്റി വിളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ക്യാൻ ബി ഗിവൻ ഓൺലി ടു ആൻ അഡൽറ്റ് ആൻഡ് നെവർ ടു എ ചൈൽഡ്. ബിക്കോസ് ബിഫോർ ഗിവിംഗ് ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് the candidate has to be taught the faith and disciplines of the church, and also he has to repent and accept Jesus Christ as his Lord and Savior. ഈ സാധനം സഭയെ ചെയ്യുന്നതാ. പക്ഷെ നമുക്ക് അറിയാം പെന്തിക്കോസ് സഹോദരങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനം ഏൽക്കുന്നില്ല എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തോണ്ടാ. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. എന്നാൽ ചൈൽഡ് ബാപ്റ്റിസത്തിൽ ഇതല്ല പ്രോസസ്. ഈ വചനം ഇങ്ങനെ പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റു പറയുകയും വേണം. ദിസ് പ്രാക്ടീസ് ഈസ് ഫോളോഡ് ഇൻ ദ ചർച്ച് ഈവൻ നൗ ടു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് കുഞ്ഞിനെങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് അല്ല, കാരണം കുഞ്ഞിന് കർമ്മപാപങ്ങളില്ല എന്നുള്ളതാണ്. കർമ്മപാപങ്ങളില്ല.
ഞാനും പി സി ഓർജനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പി സി ഓർജിന് നാട്ടിൽ വെച്ചുണ്ടായ ഒരു മീറ്റിങ്ങിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ ബാപ്തിസം ക്രമത്തിൽ ദൈവമേ എന്റെ കൃപ പോലെ എന്റെ മേൽ അനുഗ്രഹം ചെയ്യണം എന്നുള്ള പ്രാർത്ഥന ഇല്ല. ബാക്കിയുള്ള പല ശുശ്രൂഷകളും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ശുശ്രൂഷകളും തുടങ്ങുന്നത് അനുതാപത്തിന്റെ മസ്മോറ ചൊല്ലിയാണ്. അപ്പോൾ നമ്മുടെ സഭയിലെ ഒരു പ്രഗത്ഭനായ അച്ഛൻ ഈ ബാപ്തിസത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ഉയർന്നതാണ്, എന്തുകൊണ്ട് ദൈവമേ നിന്റെ കൃപ പോലെ എന്നുള്ള പ്രാർത്ഥന ഇതിൽ വെച്ചിട്ടില്ല? അച്ഛൻ കുഴങ്ങിപ്പോയി. പക്ഷെ മൂലക്കിരുന്ന പാവപ്പെട്ട ഒരു വൈദികൻ എണീച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് കർമ്മപാപങ്ങളില്ല. ദൈവമേ നിന്റെ കുപോലെ എന്നുള്ള പ്രാർത്ഥന കർമ്മപാപം ചെയ്തവർ അനുഭവിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയും. ഞാനത് ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏജ്ഡ് പീപ്പിൾ ഹു ആർ ഔട്ട് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ഹു വിഷ് ടു ജോയിൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ആർ സ്റ്റിൽ ഗിവൺ ബാപ്റ്റിസം ആഫ്റ്റർ ദേ ഹാവ് ബീൻ ടോട്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദ ചർച്ച്. എന്നാൽ കുഞ്ഞുങ്ങളിൽ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളില് അവരെ, കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, വിശ്വാസത്തിൽ ആയിരിക്കുന്ന അത് അല്ലെങ്കിൽ പരിശുദ്ധ മാമോദീസായിട്ട് സഭയുടെ വിശ്വാസത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്, അവർക്കാണ് ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് ഫയർ എന്നറിയുന്നത്. അതിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 1:4 ഇപ്രകാരം ബാപ്റ്റിസത്തിനെ പറ്റി പറയുന്നുണ്ട്, ജോൺ ഡിഡ് ബാപ്റ്റൈസ് ഇൻ ദ വിൽഡേർനസ് ആൻഡ് പ്രീച്ച്ഡ് ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. അതാണ് ഞാൻ തന്നെ പറഞ്ഞ കർമ്മപാപങ്ങൾക്ക് വേണ്ടിയാണ് ബാപ്റ്റിസം റിപ്പന്റൻസ് നടത്തുന്നത്. എന്നാൽ ബാപ്റ്റിസം ഗിവൻ ടു എ ചൈൽഡ് ഈസ് നോട്ട് ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ബട്ട് ഇറ്റ് ഈസ് ദ ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലുമുള്ള സ്ഥാനമാണ് ശിശുക്കൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. അതും ആർക്ക്? വിശ്വാസത്തിൽ ആയിരിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് നേരത്തെ അങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല. അപ്പം ആദ്യം അല്ല, അപ്പൊ അവരെ ആദ്യം മാനസാന്തരപ്പെടുത്തി മാമോദിസ നോക്കണം. എന്നിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെ നമുക്ക് മാമോദിസ ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സത്യത്തിൽ സഭയിൽ നടത്തുന്ന ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് എന്ന് പറയുന്നതും ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒന്നാണെങ്കിലും ഇത് രണ്ട് കൂട്ടർക്കാണ് നടത്തുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യോഹന്നാന്റെ, അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച യോഹന്നാന്റെ മാനസാന്തര സ്നാനമല്ല നമ്മൾ കൊടുക്കുന്ന, സഭയിൽ കൊടുക്കുന്ന മാനസാന്തര സ്നാനം. കാരണം യോഹന്നാന്റെ മാനസാന്തര സ്നാനം കവനന്റ് ലോയെ ബേസ് ചെയ്തുള്ളതാണ്. സഭയിൽ കൊടുക്കുന്ന മാനസാന്തര സ്നാനം എന്ന് പറയുന്നതും മറ്റ് സ്നാനം എന്ന് പറയുന്ന സാധനം കർത്താവിന്റെ കൃപയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അപ്പോ ആ രണ്ട് സ്നാനത്തിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി പുതിയ നിയമത്തിലെ ബാപ്റ്റിസം ബൈ റിപ്പന്റൻസ് നമ്മൾ ഇപ്പം പഠിച്ചു. ഇനി ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്താണെന്ന് പഠിക്കാൻ പോകണം കുഞ്ഞുങ്ങളുടെ. അത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നുകൂടെ പറയുകയാണ്. ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ്, this baptism can be given only to a child who is born of a parent in faith. വിശ്വാസത്തിലുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് baptism by water and spirit. His parent is already in faith and the child is given the baptism in his early period of childhood itself. He is given baptism in water and in spirit and will be brought up in the disciplines and the practices of the church. ആഫ്റ്റർ ദ ബാപ്റ്റിസം. മനസ്സിലായോ? ബാപ്റ്റിസം കൊടുത്തതിന് ശേഷം സഭയുടെ വിശ്വാസത്തിൽ അവനെ പഠിപ്പിച്ച് വളർത്തണം. അതിനുവേണ്ടി തലത്തോട്ട് അവനെയൊക്കെ വെച്ചിരിക്കുന്നത്, മാതാപിതാക്കളെ കൂടാതെ. അത് ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് രണ്ടാം അധ്യായത്തിൽ, അങ്ങനെ രണ്ടാം അധ്യായത്തില് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആർക്കാ? മാനസാന്തരപ്പെടുന്നവർക്ക്. അവ എന്നിട്ട് ആ വാഗ്ദത്തം, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു കെട്ടുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്യു മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികൾക്ക് ശിഷ്യരാക്കുള്ളൂ. അപ്പൊ ആദ്യം ചെയ്യുന്നത് എന്തുവാ? സ്നാനം കഴിപ്പിക്കുക, മനസ്സിലായല്ലേ? പിന്നീട് ഉപദേശിക്കുക. അതാണ് കുഞ്ഞുങ്ങളിൽ നമ്മൾ നിവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ ആദ്യം വിശ്വാസം ജനിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ ആദ്യം സ്നാനം കഴിപ്പിക്കുന്നു. അതിനുശേഷം അവരുടെ വിശ്വാസത്തിൽ മാതാപിതാക്കളും തലേത്തൊട്ട അപ്പനും തലേത്തൊട്ട ആരാന്ന് വെച്ചാൽ അമ്മയോ ആരാന്ന് വെച്ചാൽ തലേത്തൊട്ടമ്മയോ അപ്പനോ, പിന്നെ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം, ഗുരുക്കന്മാരുടെ ട്രെയിനിങ്, സ്പിരിച്വൽ ഫാദേഴ്സിന്റെ ട്രെയിനിങ്, ഇതെല്ലാം ഒത്താ വരുന്നത്. അന്ന് അങ്ങനെയാണ് ആ കുഞ്ഞിനെ സഭയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. സോ ഇൻ ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ്, ബാപ്റ്റിസം ഈസ് ഗിവൻ ഫസ്റ്റ് ആൻഡ് ദെൻ ദ ടീച്ചിങ്. അതാണ് എന്റെ ഡിഫറൻസ്. ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റിൽ ബാപ്റ്റിസം ഈസ് ഗിവൻ ഫസ്റ്റ്, then the teaching. Before we were discussing about the baptism of repentance in the New Testament, where the catechism was given to this catechumen. So that is vishwasa padanam namalkum padikkunna pole vishwasam ee manasandra padandirikkunnavare padipichu avaru manasandra petta yetu paranjane sheshamana maamudisam nadakkunnathu. എന്നാൽ ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റിൽ അത് ആദ്യം കൊടുക്കും. ബാപ്റ്റിസം ആദ്യം കൊടുക്കുന്ന ആർക്കെ? കുഞ്ഞുങ്ങൾക്ക്. വിശ്വാസത്തിൽ ജനിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഇത് കൊടുത്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു? വിശ്വാസ പഠനങ്ങൾ നടത്തുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്റെ സ്കൂൾ വഴി, മാതാപിതാക്കൾ വഴി, അതുപോലെ തന്നെ തലേക്കൊട്ട അമ്മയോ അപ്പനോ വഴി, സ്പിരിച്വൽ ഫാദേഴ്സ് വഴി, പള്ളിക്കൂടത്തിലെ ഗുരുക്കന്മാർ വഴി. പള്ളിക്കൂടത്തിൽ ഇപ്പോഴൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ, പണ്ട് പള്ളിക്കൂടം എന്നുള്ള പേര് തന്നെ വന്നത് പള്ളിയുടെ അടുത്തായിരുന്നു ഈ സംഭവം, അല്ലെ? പള്ളിയുടെ പരിസരത്തായിരുന്നു ഇത്. അപ്പം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ അക്കാഡമിക് എഡ്യൂക്കേഷൻ. ഇപ്പൊ അതില്ല, അതിന്റെ പല പരാജയങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, വേറെ സബ്ജക്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുന്നു. ഇതാണ് ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്നുള്ളതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ പുതിയ നിയമത്തിൽ ബാപ്റ്റിസം ബൈ റിപ്പന്റൻസ് നമ്മൾ പഠിച്ചു, ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്താണ് ഏകദേശം ഒന്ന് മനസ്സിലായി. പഴയ നിയമകാലത്തെ യോഹന്നാന്റെ ബാപ്റ്റിസമോ റിപ്പന്റൻസ് എന്തുവാണെന്നും ക്ലിയർ ആയെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വലിയൊരു ഇവിടെ നമ്മുടെ ഈ സെഷന്റെ വലിയൊരു പരിമിതി എനിക്ക് തോന്നുന്നു. എനിക്ക് മോണോലോഗായിട്ടേ പറയാൻ പറ്റുന്നു, ഐ ഡോണ്ട് ഗെറ്റ് എനി റെസ്പോൺസ്. ഐ തിങ്ക് യു മേ ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കർത്താവിന്റെ ബാപ്റ്റിസത്തെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് സഭയുടെ ബാപ്റ്റിസത്തിന്റെ കോൺസെപ്റ്റാണ്. പഴയ നിയമത്തിൽ യോനാസ്നാനം ചെയ്തതും പുതിയ നിയമത്തിലെ സ്നാനം അഡൽസിന് കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുമായ ബാപ്റ്റിസത്തിന്റെ വ്യത്യാസമാണ് പറഞ്ഞത്. ആ പേരുകൾ തമ്മിലുള്ള വ്യത്യാസമല്ലാണ് നമ്മൾ പഠിച്ചത്. ആ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ അഡൽസിന് പഠനം കഴിഞ്ഞിട്ട് ബാപ്റ്റിസം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാപ്റ്റിസം കൊടുത്തതിന് ശേഷം അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ സാധാരണ നമുക്ക് ചോദിക്കാവുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സാണ് സ്നാനമേറ്റത് അല്ലെ? ഹിയർ അനദർ പോയിന്റ്, സിഗ്നിഫിക്കന്റ് മാറ്റർ അല്ലെ? Or it's going to be a confusing matter too. He is the baptism of Jesus Christ at the age of 30. He he was baptized at the age of 30. We know that Jesus accepted baptism from John the Baptist also, who was giving the baptism of repentance based on covenant law. യേശു ക്രിസ്തു യോഹന്നാന്റെ അടുത്ത് പോയി മാമോദീസ ഏറ്റു. യോഹന്നാൻ കൊടുത്തോണ്ടിരുന്നത് മാനസാന്തര സ്നാനമാണ്. മാനസാന്തര സ്നാനം ആരാ ഏൽക്കുന്നത്? ആരാണ് മാനസാന്തര സ്നാനം ഏൽക്കുന്നത്? മാനസാന്തര സ്നാനം ഏൽക്കുന്നത് തെറ്റ് ചെയ്തവരും ഭാവിയിലും കുറ്റമുള്ളവരൊക്കെയാണ് മാനസാന്തരപ്പെട്ട് മാനസാന്തര സ്നാനത്തിലേക്ക് വരുന്നത്. യോഹന്നാൻ കൊടുത്തോണ്ടിരുന്നതും മാനസാന്തര സ്നാനമാണ്. യേശു ക്രിസ്തു യോഹന്നാന്റെ കയ്യിൽ നിന്ന് ഏറ്റത് മാനസാന്തര സ്നാനമാണോ? ഒന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ സംശയം. രണ്ടാമത്, യേശു ക്രിസ്തുവിനൊരു സ്നാനത്തിന്റെ തന്നെ ആവശ്യമുണ്ടോ? രണ്ടും ചിന്തിക്കേണ്ട വിഷയമാണ്. മൂന്ന്, യേശു ക്രിസ്തു എന്തുകൊണ്ട് 30-ാമത്തെ വയസ്സ് വരെ കാത്തിരുന്നു? എന്തുകൊണ്ട് യേശു ക്രിസ്തു കുഞ്ഞിലെ 8-ാമത്തെ വയസ്സിൽ പരിശോധന ഏൽക്കാൻ പോയി ന്യായപ്രമാണ പ്രകാരം? എന്നാൽ പിന്നെ പുതിയ നിയമത്തിന്റെ സ്ഥാപകനായിട്ട് ഒരു മാമോദീസ ക്രമീകരണം കൂടെ പിതാവാം ദൈവം വഴി അങ്ങ് ക്രമീകരിച്ചാൽ പോരായിരുന്നു? ഒരു ഒരു വയസ്സാകുമ്പോൾ ഒരു വാട്ടർ വെള്ളത്താലും ആത്മാവിനാലും ഒരു സ്നാനം അവിടെ തന്നെ ക്രമീകരിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ട് കർത്താവ് ചെയ്തില്ല? കർത്താവ് 30-ാമത്തെ വയസ്സ് വരെ നോക്കിയിരുന്നു, അതുകൊണ്ട് ഞങ്ങളും 30-ാമത്തെ വയസ്സ് വരെ നോക്കി നിൽക്കണം എന്ന്, അല്ലെങ്കിൽ ഒരു പ്രായമാവുന്ന വരെ വെയിറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന സഭകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതിൽ പൗരസ്ത്യ പിതാക്കന്മാരുടെ പഠിപ്പീൽ എന്താണ്, അതിനകത്ത് സത്യമുണ്ടോ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിന് ബാപ്റ്റിസം ആവശ്യമായിരുന്നു? വാസ് ജീസസ് ഇൻ നീഡ് ഓഫ് എ ബാപ്റ്റിസം? ഓർ എസ്പെഷ്യലി ദാറ്റ് ഷുഡ് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്? വി നോ ദാറ്റ് ബീയിങ് ഗോഡ് ബൈ ഹിംസെൽഫ് ഹി ഡസ് നീഡ് എ ബാപ്റ്റിസം. And that too, a baptism of repentance. So, നമുക്ക് അത് എങ്ങനെയാണ് പിതാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കാം? പഴയ കാര്യങ്ങൾ മറന്നുപോയത് മൂന്ന്, ആദ്യത്തെ ബാപ്റ്റിസവും യോഹന്നാന്റെ ബാപ്റ്റിസവും റിപ്പന്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പുതിയ നിയമത്തിൽ ബാപ്റ്റിസം മാനസാന്തര സ്നാനം എന്ന് പറയുന്നതും വെള്ളത്താലും ആത്മാവിന്റെ സ്നാനം എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കർത്താവ് 30-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കുന്ന സ്നാനമേറ്റു, ആ സ്നാനം എന്താണ്, എപ്രകാരമാണ് എന്ന് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. മാത്യു ചാപ്റ്റർ 3:50 പറയുന്നത് ഇങ്ങനെയാണ്, ജീസസ് ആൻസർ ടു ഹിം, ഹിം എന്ന് പറഞ്ഞാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി സോ ഫോർ നൗ. For in this way, we shall do all that God requires. അതിന്റെ മലയാളം വേർഷൻ നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ സമ്മതിക്കാം, അങ്ങനെ സകല നീതിയും നിർവഹിക്കേണ്ടതിന് തന്നെ. ഞാൻ ചോദിച്ചില്ലേ കർത്താവിനോട്, നീ എന്റെ മുമ്പിലാണോ സ്നാനം ഏൽക്കേണ്ടത്, ഞാൻ നിന്റെ മുമ്പിലല്ലേ സ്നാനം ഏൽക്കേണ്ടത് എന്ന്? യോഹന്നാന് കാര്യം മനസ്സിലായി, വന്നിരിക്കുന്ന ആളാ ആരാണെന്ന് യോഹന്നാന് മനസ്സിലായി, ബാക്കി ആർക്കും അറിയത്തില്ലേ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ടാ, മകനെ ഇപ്പോൾ സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും നിർവഹിക്കേണ്ടത് തന്നെ. അവിടെയാണ് നമ്മുടെ പോയിന്റ്. നീതി നിർവഹണം യേശു ക്രിസ്തു സ്നാനമേറ്റത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ജീസസ് വെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗെറ്റ് ഹിം ബാപ്റ്റൈസ്ഡ്, നോട്ട് ബിക്കോസ് ഹി നീഡഡ് എ ബാപ്റ്റിസം, ബട്ട് to fulfill all that God the Father requires. അതിനെയാണ് നീതി നിർവഹണം എന്ന് മലയാളത്തിൽ വേദസ്തുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. To fulfill all that God the Father requires. പിതാവാം ദൈവത്തിന് ഫുൾഫില് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ അടുത്ത് പോയി മാനസാന്തര സ്നാനം എന്ന് പറയുന്ന സ്നാനം ഏൽക്കുന്നത് പോലെ ചെയ്തത്. സത്യത്തിൽ മാനസാന്തര സ്നാനം ഏൽക്കേണ്ട ആവശ്യമില്ല യേശു ക്രിസ്തുവിന്, അങ്ങനെ സ്നാനം കർത്താവ് ചെയ്തിട്ടും ഉണ്ടാവില്ല. നീതി നിർവഹണത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിർവഹിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനിയും പഠിക്കാനുള്ളത് എന്താണ് ഈ നീതി നിർവഹണം? യേശു ക്രിസ്തു എന്ത് നീതിയാണ് നിർവഹിച്ചത്? പിതാവാം ദൈവം എന്ത് നീതി നിർവഹമാണ് വെച്ചിരുന്നത്. ഇതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ എന്തിനാണ് മാമോദിസ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. We must learn what are the things that God requires, or what do we mean by നീതി നിർവഹണം. അപ്പൊ ഈ നീതി നിർവഹണത്തിന് തൽക്കാലം ഒരു ഇംഗ്ലീഷ് ഫോർമാറ്റിന് വേണ്ടി ഞാൻ കംപ്ലീഷൻ ഓഫ് ദ ലോ അങ്ങോട്ട് ഇടുകയാണ്. ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ എന്നുള്ള വാക്കാണ് ശരി, പക്ഷെ അതിന്റെ സബ് ആയിട്ട് ഇങ്ങോട്ട് പോയിന്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം കംപ്ലീഷൻ ഓഫ് ദ ലോ ഞാൻ ഇടുകയാണ്. അതിന്റെ നീതി നിർവഹണം എന്താണ്? ഈ നീതി നിർവഹണം പിതാവാം ദൈവത്തിന് എന്തൊക്കെയോ നീതി നിർവഹിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ ഇംഗിതത്തിന് തന്നെത്താൻ സ്വയമായിട്ട് കീഴ്പ്പെട്ട് സകല ഭൂമിയോളം അവന് കീഴ്പ്പെട്ടിരിക്കുന്നതിനായിട്ട് കെൻഡോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അതിനു വേണ്ടി ഫിലിപ്പിയർ 2:5 അല്ലെ, തന്നെത്താൻ താഴ്ത്തി സകലത്തിലും താഴ്ത്തിക്കൊണ്ട് വന്ന അവസ്ഥയാണ്. അപ്പോ പിതാവാം ദൈവം എന്തൊക്കെ യേശു ക്രിസ്തുവിൽ ആഗ്രഹിച്ചു അതെല്ലാം നിവർത്തിക്കപ്പെടേണ്ടിയിരുന്നു. ആ നിവർത്തിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പം കാൽവരി ക്രൂശീകരണം പിതാവാം ദൈവത്തിന്റെ നീതി നിർവഹണമാണ്. കർത്താവിന്റെ ജനനം അതൊരു നീതി നിർവഹണമാണ്. കർത്താവിന്റെ പിന്നെ ലൈഫ് ത്രൂഔട്ട് നീതി നിർവഹണമാണ്. അപ്പൊ മാമോദീസായും ഒരു നീതി നിർവഹണമാണ്. പക്ഷെ മാമോദീസ എങ്ങനെയാണ് നീതി നിർവഹണമായെന്നുള്ളതാണ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഹോളി ബൈബിൾ അനുസരിച്ച് കംപ്ലീഷൻ ഓഫ് ദ ലോ ഫോർ നീതി നിർവഹണം റിക്വയേഴ്സ് 3 things. നീതി നിർവഹണം എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തുള്ളതാണ്. അതിൽ ഒന്ന് ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ, 2 ഫുൾഫിൽമെന്റ് ഓഫ് ദ വേർഡ് ഓർ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ, 3 ദ നീഡ് ഓഫ് വാഷിംഗ് ബൈ വാട്ടർ ഫോർ എ പ്രീസ്റ്റ് ബിഫോർ ഹി എന്റേഴ്സ് ഇൻ ടു ടബർനാക്കൽ. ഓരോന്നും പറഞ്ഞുതരാം. നീതി നിർവഹണം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് പിതാവാം ദൈവത്തിന് നീതി പൂർത്തീകരിക്കേണ്ടത്. 1, fulfillment of the law. What do you mean by fulfillment of the law? According to the law, the minimum age to be qualified for the work in a tent is 30. മനസ്സിലായോ? ന്യായപ്രമാണം അനുസരിച്ച് കൂടാരത്തിൽ ഒരാൾ, പഴയ നിയമത്തിലെ പ്രമാണമാണ് പറയുന്നത് കേട്ടോ, അതാണ് നിർവഹിക്കപ്പെടുന്നത്. കൂടാരത്തിൽ ഒരാൾ വേല തുടങ്ങേണ്ടതിന്റെ ഏജ്, മിനിമം ഏജ് 30. അത് സംഖ്യാപുസ്തകം നടത്തോളുണ്ട്. സംഖ്യാപുസ്തകം 4 സംഖ്യ 4 35 വാക്യത്തിൽ പറയുന്നുണ്ട്. ബാക്കി ഞാൻ വായിക്കാം. സംഖ്യ 4 35 പറയുന്ന ഇപ്രകാരമാണ്: From 30 years of old and upward, even unto 50 years old, everyone that enters into the service for the work in the tabernacle of the congregation. അതായത് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാപന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും, അതിന്റെ മിനിമം ഏജ് 30. The work in the tent in അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെ പറയുമ്പോൾ കർത്താവിനാണ് 30 വയസ്സെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ, ഈ വർക്ക് ഇൻ ദ ടെന്റ് ഈസ് ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തിലെ കർത്താവിന്റെ ശുശ്രൂഷയുടെ റെപ്രസെന്റേഷനാണ്, അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നതാണ്, അതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു കൂടാരത്തിലെ പണികൾ. അപ്പോ കൂടാരത്തിൽ ഒരാൾ പരിക്ക് പ്രവേശിക്കുന്നതിന്റെ മിനിമം ഏജ് 30. കർത്താവിന്റെ മിനിസ്ട്രിയുടെ ദ വർക്ക് ഇൻ ദ ടെന്റ് ഈസ് എ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്. സോ ജീസസ് ഹാസ് ടു സ്റ്റാർട്ട് ദി മിഷൻ അറ്റ് ദി ഏജ് ഓഫ് 30. യു ഫുൾഫിൽ ദ ലോ, അതാണ് പോയിന്റ്. യേശു ക്രിസ്തുവിന് 30 വയസ്സുവരെ അദ്ദേഹം കാത്തിരുന്നത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി. ഏത് ന്യായപ്രമാണത്തിന്റെ? ഒരാൾ 30 വയസ്സ് മുതലാണ് കൂടാരത്തിൽ വേലയിൽ പ്രവേശിക്കേണ്ടത് എന്നുള്ള ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് 30-ാമത്തെ വയസ്സ് നിർണയിക്കുവാൻ തയ്യാറായത്. അത് 30-ാമത്തെ വയസ്സിലാണ് പിന്നെ മിഷൻ തുടങ്ങിയെന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 3:23 എഴുതിയിട്ടുണ്ട്. When Jesus began his work, he was about 30 years old. കർത്താവ് വേല ചെയ്യാൻ തുടങ്ങിയവന് 30-ഓളം വയസ്സ് പ്രായമായിരുന്നു എന്ന് ഗ്ലൂക്കോസ് എവൻജെലി സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? പോയിന്റ് പഴയ പോയിന്റുകളൊന്നും മറക്കരുത്. ആദ്യത്തെ പോയിന്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന കർത്താർ എന്തുകൊണ്ട് 30-ാമത്തെ വയസ്സ് വരെ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിലൊരു 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 1-ാമത്തെ കാര്യം ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ, ന്യായപ്രമാണം പൂർത്തിയായി. എന്ത് ന്യായപ്രമാണം പൂർത്തീകരിക്കുന്നു? ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾ കൂടാര വില ചെയ്യുവാൻ പ്രവേശിക്കുന്നതിന്റെ മിനിമം ഏജ് 30 ആണെന്നുള്ള സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവ് പരിചശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. ന്യായപ്രമാണത്തിൽ ടെന്റിലെ, അതായത് കൂടാരത്തിലെ വേല എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ സുവിശേഷ വേലയുമായിട്ട് പിതാക്കന്മാർ താരതമ്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സൂചനാപരമായി ദൃഷ്ടാന്തപരമായി ടിപ്പോളജിക്കൽ ആർഗ്യുമെന്റായിട്ട് അല്ല ഇന്റർപ്രിട്ടേഷനായിട്ട് പിതാക്കന്മാർ കണ്ടിട്ടുണ്ട്. 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് fulfillment of the word of the father or promise of the father. അതെന്താണ് പഠിക്കുക? പരിശുദ്ധ യോഹന്നാൻ അല്ലെങ്കിൽ സുഖമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:32 യോഹന്നാന്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. യോഹന്നാൻ തന്നെ പറയുവാണ്. എന്താണ് പറയുന്നത്? ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ അവൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. അതാണ് യോഹന്നാൻ ലഭിച്ച സാക്ഷ്യം. എന്താണ്? ആത്മാവ് പ്രാവുകോള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാനും അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നവൻ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു വസിക്കുന്നു നീ കാണുന്നുവോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ഇത് യോഹന്നാന്റെ വെളിപാടാണ്. ആര് കൊടുത്തതാ? പിതാവാൻ ദൈവം കൊടുത്തതാ. ദൈവം തമ്പുരാൻ യോഹന്നാന് കൊടുത്ത വെളിപാടാണ്. ഈ വെളിപാട് പൂർത്തീകരിക്കണം. ഇത് വചനമാണ്. ഈ വചനത്തിന് ഫുൾഫിൽമെന്റ് ഉണ്ടാവണം. ഈ ഫുൾഫിൽമെന്റ് എപ്പോഴാ ഉണ്ടായത്? ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എ ടെസ്റ്റിമണി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ദിസ് ഹാസ് ടു ബി ഫുൾഫിൽ. സോ ജീസസ് നീഡഡ് എ ബാപ്റ്റിസ്റ്റ്. നമ്മൾ ചോദിച്ചില്ലേ കർത്താവിന് ബാപ്റ്റിസ്റ്റ് ആവശ്യമായിരുന്നു? ഇത് ഈ കാര്യം, ഈ യോഹന്നാന്റെ റെവലേഷൻ പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവ് ബാപ്റ്റിസം എടുത്തിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം യോഹന്നാന്റെ ജോലി ബാപ്റ്റിസം ചെയ്യുക എന്നുള്ളതാ. വെളിപാട് കിട്ടിയത് യോഹന്നാനാണ്. അപ്പൊ യോഹന്നാന് വെളിപാട് കിട്ടിയപ്പോൾ യോഹന്നാന്റെ ജോലി ഏതാണോ ആ ജോലിയിലോട്ട് പ്രവേശിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഈ പിതാവാൻ ദൈവത്തിന്റെ പ്രോമിസ് ഓഫ് ദ ഗോഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്. സോ ജീസസ് നീഡഡ് എ ബാപ്റ്റിസം ഫോർ ദ വേർഡ് ഓഫ് ദ ഗോഡ് ടു ബി ഫുൾഫിൽഡ്. അതെങ്ങനെയാ ഫുൾഫിൽ ചെയ്തത്? ബാപ്റ്റിസം നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഇവനാണ് ആ അയക്കപ്പെട്ടവൻ എന്ന് യോഹന്നാനെ സാക്ഷീകരിച്ച് മുദ്ര കൊടുത്ത് സീൽ ചെയ്ത് സൈൻ ചെയ്യുന്ന രംഗം അവിടെ ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്ന് മാത്രമല്ല സംഭവിച്ചത്, യോഹന്നാന് പിതാവായ ദൈവം കൊടുത്ത റെവല്യൂഷനിൽ കൂടെ കൊടുത്ത ദൈവത്തിന്റെ വചനമാകുന്ന പ്രോമിസ് ആകുന്ന നീതി അവിടെ നിർവഹിക്കപ്പെടുക ചെയ്തു. അപ്പൊ അതിനുവേണ്ടി കർത്താവിന് ബാപ്റ്റിസം ആവശ്യമായിരുന്നു. അപ്പൊ 1-ാമത്തെ പോയിന്റ് ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. 2-ാമത്തെ പോയിന്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ വേർഡ് ഓഫ് ദ ഫാദർ. 3-ാമത്തെ പോയിന്റ് നീഡ് ഓഫ് washing by water for a priest before he enters into the service in the tabernacle. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. അതായത് ഒരു പുരോഹിതൻ സമാഗമന കൂടാരത്തിൽ വേലയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ തന്റെ ദേഹം കഴുകിയിരിക്കണം എന്നുള്ളത് നിർബന്ധമായ പ്രമാണമായി. അത് മോശയുടെ സമയം ലോയാണ്. അതെ പറയുന്നത് രണ്ടു മൂന്ന് പോർഷൻസിലുണ്ട്, നമുക്ക് ഓരോന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് ലെവിറ്റിക്കസ് വേഴ്സ് 6 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത് ഞാൻ വായിക്കുകയാണ്. മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. ഇനിയുണ്ട് എക്സോഡസ് 30-ാം അധ്യായം 20-ാം വാക്യം എക്സോഡസ് 30:20 എന്താണ് പറയുന്നത്? So they shall wash their hands and their feet that they die not. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്ക് തലം തലമുറയായി എന്നേക്കുള്ള ചട്ടമായിരിക്കണം. അതുപോലെ തന്നെ എക്സോഡസ് 40:12 ഉണ്ട്. 40:12 എന്താണ് പറയുന്നത് നോക്കാം. എക്സോഡസ് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ അഹറോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകണം. അതായത് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ സമാഗമന കൂടാരത്തിൽ, അതായത് അവിടെ ദേവാലയത്തിൽ പള്ളിയിൽ പദ്മായിൽ ശുശ്രൂഷിക്കുന്നതിന് മുമ്പായി കുളിച്ചേച്ചു വരണമെന്നാണ് പറയുന്നത്. അത് അവർ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? Therefore, a washing was required for a priest before entering into service. In New Testament, samagamana koodaram ennu parayunna parishuddha devalayam, parishuddha sabhayum parishuddha devalayam okkeya. Appo avide vela cheyyumbol shuddhikaranam kazhukal nadakkanam. Appo Jesus fulfills the same. Or Jesus is fulfilling the same role by washing in water. വെള്ളത്തിൽ കഴുകിയിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക, അന്നോട്ടാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. ഇപ്പൊ കർത്താവ് 30-ാം വയസ്സിൽ മാമോദീസ ഏൽക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അന്ന് ചിലപ്പോൾ മറന്നതാണ്, കംപ്ലീഷൻ ഓഫ് ദ ലോ, നീതി നിർവഹണം. അതിനകത്തെ മൂന്ന് പോയിന്റ് ഇത് പറയുന്നത് എന്താ? ഫുൾഫിൽമെന്റ് ഓഫ് ദി എന്താ promise of the father, fulfillment of the law. Fulfillment of the law nu parney enda? Fulfillment of the law nu parney kanyal pinne 30 vayasu mudal aanu oru tentil oral joli praveshikkan paadullo niyamam undu. Adana fulfillment of the law. Rendu fulfillment of the promise of the father, moonu oru puroga samavana kudathu praveshikkunnathu vellam kondu kayana. Ee moonu kootam kaaryangal ദൈവപിതാവാണ്, ദൈവത്തിന്റെ നീതിയാണ്. ആ നീതി നിർവഹിക്കാൻ പുത്രൻ തമ്പുരാൻ നിയോഗിക്കപ്പെട്ടവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തമ്പുരാന് ഈ മാമോദീസ എന്ന ശുശ്രൂഷ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു 30-ാം വയസ്സിൽ സ്നാനം ഏറ്റത് തനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, ബട്ട് ഫോർ നീതി നിർവഹണം, നിർവഹണം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇനി സാക്രമെന്റ്സിലേക്ക് ഒന്ന് ജസ്റ്റ് വരാൻ പോകുന്ന എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. Now, in the New Testament, the baptism is called as a baptism by water and fire. Baptism is known as baptism by water and fire. Baptism by water and baptism by fire. രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. വെള്ളത്താലും ആത്മാവിനാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് കൃത്യമായിട്ട് ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നടത്തുന്ന ബാപ്റ്റിസം എന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. വെള്ളത്താലൊരു സ്നാനമുണ്ട്, ആത്മാവിനാലൊരു സ്നാനമുണ്ട്. ഇത് ഇത് നിങ്ങൾ ഞാനിത് ഓരോ സ്നാനം പറയുമ്പോൾ എന്നോട് ഓരോ പയ്യൻ ചോദിച്ചതുപോലെ ഇത് പല സ്നാനങ്ങളല്ല, എല്ലാവർക്കും സ്നാനത്തിന്റെ ഭാഗമാണ്. അതിനകത്തുള്ളതാണ് വെള്ളത്താലുള്ള സ്നാനം, ആത്മാവിനാലുള്ള സ്നാനം. അപ്പൊ ഈ വെള്ളത്താലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്താലുള്ള സ്നാനത്തെ പറ്റി പൗലോസ്ലിയാക്ക് പലയിടത്ത് വിവർത്തിക്കുന്നുണ്ട്. ഇതിനെ വാട്ടർ ഓഫ് റീബർത്ത്, വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നൊക്കെ പറയും, എന്നൊക്കെ പറയും. അതായത് തീത്തോസിന് എഴുതിയ ലേഖനം 3:5 ഇപ്പം പറയുന്നുണ്ട്. അത് അത് കിങ്സ് ജെയിംസ് വേർഷനിലാണ് ഇത് പറയുന്നത്. ഈ രണ്ടും ഒരു ഒരു കാര്യം തന്നെയാണ്. വാട്ടർ ഓഫ് റീബർത്ത് എന്ന് പറഞ്ഞാലും വാട്ടർ ഓഫ് റീജനറേഷൻ എന്ന് പറഞ്ഞാലും വെള്ളത്താലുള്ള സ്നാനം എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെ. അതായത് ഇങ്ങനെ പറയുന്ന ടൈറ്റസ് 3:5 നോട്ട് ബൈ ദ വേർഡ്സ് ഓഫ് റൈറ്റിയസ്നെസ് വിച്ച് വി ഹാവ് ഡൺ ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് മേഴ്സി ഹി സേവ്ഡ് അസ് ത്രൂ ദ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്നത് വെള്ളത്താലുള്ള സ്നാനം ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം NRSV ബൈബിളിൽ പറയുന്നത് ഈ വാട്ടർ ഓഫ് റീജനറേഷൻ എന്നുള്ള വാക്കിന് പകരം വാട്ടർ ഓഫ് റീബർത്ത് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞോണ്ട് വന്ന ഇത്രയേ ഉള്ളൂ. വാട്ടർ ഓഫ് റീബർത്ത് എന്ന് പറഞ്ഞാലും വാട്ടർ ഓഫ് റീജനറേഷൻ എന്ന് പറഞ്ഞാലും വെള്ളത്താലുള്ള സ്നാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. സോ വാഷിംഗ് ഓഫ് റീജനറേഷൻ, വാട്ടർ ഓഫ് റീബർത്ത്, വെള്ളത്താലുള്ള സ്നാനം, ഈ ഒരു ശുശ്രൂഷ നമ്മൾ ബാപ്തിസത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ നടത്തുന്നുണ്ട്. വെള്ളമെടുത്ത് ആ വെള്ളത്തെ വാഴ്ത്തി അതിനെ ശുദ്ധീകരിച്ച് നല്ല നീണ്ട ശുശ്രൂഷ ചെയ്യുന്നത്, അതിൽ മുറുകണക്കി ഒഴിച്ച് വെള്ളത്താലുള്ള സ്നാനം നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റിന്യൂവൽ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നൊരു കൺസെപ്റ്റ് പുതിയ നിയമത്തിൽ ടൈറ്റസിൽ തന്നെ 3:5 പറയുന്നുണ്ട്. അവിടെ വെള്ളത്താലും ആത്മാവിനാലും തന്നെ പറയുന്നത്. ദെർഫോർ ഇൻ ബാപ്റ്റിസം ബൈ വാഷിംഗ് ബൈ വാട്ടറും ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഈ രണ്ട് വാക്കുകളും അവിടെ പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാല്ലേ, നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആ സാധ്യതയുണ്ട്. ടൈറ്റസ് 3:5 എന്താ പറയുന്നതെന്ന് നോക്കണം. Not by works of righteousness which we have done, but according to his mercy he saved us by the washing of regeneration and renewing of the Holy Spirit. ഇതി രണ്ടുമാണ് നടക്കേണ്ടത്. ഒന്ന് വാഷിംഗ് ഓഫ് റീജനറേഷൻ, അത് തന്നെ വെള്ളത്താലുള്ള സ്നാനം, അല്ലെങ്കിൽ വാഷിംഗ് ഓഫ് റീബർ, അല്ലെങ്കിൽ വാഷിംഗ് ഓഫ് റീജനറേഷൻ. പക്ഷെ രണ്ടാമത് റിന്യൂവിങ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് നിങ്ങളുടെ ഈ പോർഷനിൽ ഇവിടെ ഒരു 8th ആയിട്ട് ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു. ഈ ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ബാപ്റ്റിസത്തിൽ എവിടെയാണ് നടക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലുമാണോ നമ്മൾ മാമോദിസം നടത്തുന്നത്? വെള്ളത്താലുള്ള വെള്ളത്താലുള്ള ശുശ്രൂഷ നമ്മൾ പറഞ്ഞു, നമ്മൾ വെള്ളം കൊണ്ടാണ് സ്നാനം ചെയ്യുന്നത്. ആത്മാവിന്റെ സ്നാനം എവിടെയാണ്? ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ വാഷിംഗ് ബൈ ഫയർ. ദ ഹോൾ പ്രോസസ് ഈസ് ഇൻ ഹോളി സ്പിരിറ്റ് ആഫ്റ്റർ ഓൾ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ ഒരു ഒരു സിംബോളിക് എന്ന് ഞാൻ ആ വാക്ക് അവിടെ ഉപയോഗിക്കത്തില്ല. കാരണം മോറോൺ ഈസ് ഡയറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ്. പരിശുദ്ധ മോറോൻ ദേഹത്ത് മുഴുവൻ തേച്ച് ആ കുഞ്ഞിനെ മുഴുവൻ അതുകൊണ്ട് അഭിഷേകം ചെയ്തത് പരിശുദ്ധാത്മാവിൽ അവനെ അവനെ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പരിശുദ്ധ മോറോൻ കുഞ്ഞുങ്ങൾ മാമോദിസമുക്കാനും പള്ളിക്കൂതാശിക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. പല എന്നോട് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു സമയം ഉണ്ടോ എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല, നോക്കട്ടെ ജൂൺ ടുഡേ ഉള്ളൂ. ഒരു എന്റെ ഒരു പരിചയക്കാരുള്ള ആള് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പൂച്ചയുണ്ടായിരുന്നു. പൂച്ച അത് കഴിഞ്ഞ ആഴ്ച അത് ചത്തുപോയി. അപ്പം ഇതിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഈ ആളെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ വീട്ടിൽ ധനഹാവിള എടുപ്പുണ്ടായിരുന്നു. ധനഹാവിള എടുത്ത് ഇതിന് ചാവുന്നതിന് മുമ്പ് കൊടുത്തു. ഞാനത് എന്നോട് ഇത് വളരെ അപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ഒരു 1 സെക്കൻഡിലൊരു ജീവൻ ലിസ്റ്റ് കിട്ടി എന്നൊക്കെ പറയാനുള്ളത്. ഒരു കാരണവശാല സഭ അനുവദിക്കുന്ന കാര്യമുണ്ടോ? ഈ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ആത്മ ശരീര ദേഹികളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മാവ് മനുഷ്യന് മാത്രം ദൈവം പ്രത്യേകമായിട്ട് തന്നിട്ടുള്ളതാണ് ആത്മ. ഞാൻ പറഞ്ഞ ഈ വിമുറോന്റെ അക്ഷയം വന്നോണ്ട് ഇടക്കേറി വന്ന ഘട്ടം കൂതാശ അനുഷ്ഠാനങ്ങൾ പ്രത്യേക ജീവൻ തിരിച്ചെടുപ്പിക്കാനുള്ള ഉപാധിയൊന്നുമല്ല, ഇത് നമ്മുടെ ആത്മരക്ഷയ്ക്കുള്ളതാണ്. ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ, പക്ഷെ അവർ ചോദിക്കും ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? എല്ലാം ദൈവത്തിന്റെ സൃഷ്ടി തന്നെ, പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റ് ജന്തുക്കളെ പോലെയോ മറ്റ് കാര്യങ്ങളെ പോലെയല്ല. അവൻ ആത്മ ദൈവാത്മാവ് അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കണമായിട്ട് തന്നെയുണ്ട്. അപ്പൊ അത് ദൈവകൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഏർപ്പെടുത്തിയിട്ടുള്ള കൂടാശാക്രമങ്ങൾ പിതാക്കന്മാർ അത് ഉപയോഗിക്കേണ്ട രീതി, ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതാണ്. മൂറോൻ കുഞ്ഞുങ്ങൾ മാമോദീസയ്ക്കും പള്ളിക്കൂതാശയ്ക്കും അല്ലാതെ ഉപയോഗിക്കത്തേ ഇല്ല. പള്ളിയിൽ പള്ളിയിൽ കട്ടളപ്പടികളിലും കുഞ്ഞിന്റെ ദേഹത്തുമല്ല മൂറോൻ ഉപയോഗിക്കുകയില്ല. ഞാനത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുമെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ മൂറോനാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനം കഴിപ്പിക്കുന്നു. FAC 5:26 വാക്യത്തിൽ He did this to dedicate the church after making it clean by washing it in water with the word of God. ആ വാക്യം നിങ്ങളൊന്ന് ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. FAC ലേഖനം എടുത്തോട്ടെ. ലേഖനം 5:26 വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. വചനമാണ് ശരിക്കും ഫയർ. അതാണ് തീ, അതാണ് ആത്മാവ്, അതാണ് മൂറോൻ. അത് തേക്കുന്നതിലൂടെ വചനത്താൽ ആത്മാവിനാൽ തീയാലും സ്നാനം കഴിപ്പിക്കും. അപ്പോ നമ്മുടെ പൗരസ്യ വസ്ത്രത്തിൽ വാഷിംഗ് ഈസ് ഡൺ ഇൻ വാട്ടർ ആൻഡ് ഇൻ ഫയർ. ഇതാണ് നമ്മുടെ ഈ ശുശ്രൂഷയിൽ നടക്കുന്നത്. അപ്പൊ ഇത് മനസ്സിൽ, ഇതാണ് അതിന്റെ ബേസ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ ബേസ്മെന്റ് ആയിട്ട് സമയം തീരുന്ന എനിക്കൊരു ഇൻഡിക്കേഷൻ തരണം. എനിക്ക് ഇങ്ങോട്ട് കേട്ടാൻ പറ്റുമോ? എനിക്കറിയില്ല. ഹലോ,
കുഴപ്പമില്ല,
കാരണം എനിക്ക് സമയം ഇത്ര കൃത്യമല്ല. അപ്പൊ ഇത് ഇതാണ് ഇതിന്റെ ബേസ്മെന്റ്. ഞാൻ ഇതിന്റെ ബേസ്മെന്റ് ഇട്ടത് മാത്രമേ ഉള്ളൂ. ഇനിയുമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പോർഷനിലേക്ക് കയറേണ്ടിയാണ്. അപ്പം ഇപ്പൊ ഇതിനെ അടുത്ത ഇനിയിപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത പോയിന്റ്, അതായത് ഹോളി ബാപ്റ്റിസത്തിനെ പറ്റിയുള്ള ഞാൻ പോർഷനിലേക്ക് ഇനി കയറുകയാണ്. വാട്ട് ഈസ് ബാപ്റ്റിസം എന്നുള്ളതിന്റെ 5:5 പറഞ്ഞ 6 മറ്റൊരു പോയിന്റ് ആണ് റെമിഷൻ ഓഫ് സിൻസ്. റെമിഷൻ ഓഫ് സിൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങൾ പഠിച്ചിരുന്ന ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസിൽ റെമിഷൻ ഓഫ് സിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ റിപ്പന്റ് ചെയ്ത് അനുവദിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു. ആ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡൽറ്റ് സ്നാനം കൊടുക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് കർമ്മഭാവം ഇല്ല. പക്ഷേ അവരിലെ കൈമാറപ്പെട്ടു വന്നിരിക്കുന്ന ആ ജന്മപാപമുള്ള വാക്ക് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, കാരണം അത് ഒറിജിനൽ സിനിമയായിട്ട് അങ്ങനെ കണക്ട് ചെയ്യുവല്ല. എന്നാലും ആദാമ്യ പാപത്തിന്റെ തിന്മ തലമുറയോട് കിടപ്പുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്. അതിനെയാണ് പറിച്ചെടുത്ത് മാറ്റിക്കളയുന്നത്. അപ്പം ജന്മപാപം ഇല്ലാത്ത, അല്ല കർമ്മപാപം ഇല്ലാത്ത കുഞ്ഞിന് ആദാമ്യ പാപത്തിന്റെ അംശം ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ അതിനെ മാറ്റുന്നതാണ് റെമിഷൻ ഓഫ് സിൻ എന്ന് പറയുന്ന പ്രക്രിയ മാമോദീസയിൽ സംഭവിക്കുന്നത്. അടുത്ത പോയിന്റ് സാൽവേഷൻ ആണ്. മാമോദീസയിൽ കൂടി രക്ഷയിലേക്കുള്ള വളർച്ചയുടെ ആദ്യ പടിയിലേക്ക് അവനെ കൊണ്ടിടുകയാണ്. പൂർത്തീകരണമല്ല, നമുക്ക് രക്ഷാ പൂർത്തീകരണം കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേ ഉള്ളൂ. അതുവരെ രക്ഷയിലേക്കുള്ള വളർച്ചയാണ്. പക്ഷെ സാൽവേഷന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നത് ഈ മാമോദീസയാണ്. അടുത്തത് ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണോ? ഇപ്പൊ പോയിന്റ് ഇപ്പം പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള സ്നാനത്തിലാണ്. അപ്പൊ വെള്ളത്താലുള്ള സ്നാനം എന്താണെന്ന് പഠിച്ചു, ആത്മാവിനുള്ള സ്നാനം എന്താണെന്ന് പഠിച്ചു, ആത്മാ വചനത്തോടുകൂടിയ സ്നാനമാണ്, മുറുക വിഷയത്താലുള്ള സ്നാനമാണ്, പിന്നെ തീയിലുള്ള സ്നാനമാണ്. അപ്പൊ മുറോൻ തേക്കുന്നതോടുകൂടി വചനത്താലുള്ള സ്നാനത്തിൽ നമ്മൾ ആത്മാവിൽ സ്നാനപ്പെടുന്നു. ആത്മാവിൽ സ്നാനപ്പെടുക തന്നെ രക്ഷയിലേക്ക് രക്ഷയുടെ ഇതിലേക്ക് അതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞു നമ്മളെ. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് റോപ്ഡ് വിത്ത് അൺപെരിഷബിൾ ഗാർമെന്റ്. ഒരു മണിക്കൂർ പറയാനുള്ള ഒരു സാധനമാണ്, എങ്ങനെ ഞാൻ പത്ത് ദിവസം എനിക്കറിയില്ല, ഒറ്റ വാക്കിൽ ഒരു സെന്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇതിനെ പറ്റി വലിയ നമ്മുടെ മാമോദിസാക്രമത്തിൽ ഉഗ്ര സാധനങ്ങൾ ഏർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. റോപ്ഡ് വിത്ത് അൺപെരിഷബിൾ ഗാർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നശിക്കാത്ത വസ്ത്രം, നാശരഹിതമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഇത് നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച വരുവാണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദുഃഖവെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു 9 AM നമസ്കാരത്തിന്റെ സെതറായിലുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചോളൂ. 9 AM നമസ്കാരത്തിന്റെ സെതറായിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേഗമായിട്ട് എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. അത് ശ്രദ്ധാക്കന്മാർ പറഞ്ഞിരിക്കുന്നതാണ്, ഏദൻ തോട്ടത്തിൽ വെച്ച് ഞങ്ങളുടെ പിതാവായ ആദാം ഊരിക്കളഞ്ഞതായ നാശമില്ലാത്ത അങ്കിയാകുന്ന പരിശുദ്ധ റൂഹായെ ഞങ്ങളിലേക്ക് തിരിച്ചു തരുവാനായി നീ കാൽവറിയിലേക്ക് കയറി. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് ആഴം ഭയങ്കരമാണ്, നമ്മൾക്ക് അതുകൊണ്ടൊന്നും മനസ്സിലാകാത്തത്. അത് കാരണം അവർ വളരെ ഭയങ്കര സ്പിരിച്വൽ ഗ്രേഡിയന്റ് എഴുതിയതാണ്. ഓർത്തു നോക്കിയാൽ പ്രാർത്ഥന കേട്ടോ, ഏദൻ തോട്ടത്തിൽ വെച്ച് ഞങ്ങളുടെ പിതാവായ ആദാം ഉരിഞ്ഞു കളഞ്ഞതായ നാശരഹിതമായ അങ്കിയാകുന്ന പരിശുദ്ധ റൂഹായെ ഞങ്ങളിലേക്ക് തിരിച്ചു വരുവാനായി നീ വീണ്ടും കാൽവറിയിലേക്ക് കയറി. പറഞ്ഞെന്താ, ഏദൻ തോട്ടത്തിൽ വെച്ചൊരു അങ്കി കൊടുത്തു, നിത്യമായ അങ്കി. അങ്കി രണ്ടു മൂന്ന് അങ്കിയെ പറ്റി അവിടെ പറയണ്ട, അതിലേക്കും ഞാൻ കയറുന്നില്ല. നിത്യമായ അങ്കി കൊടുത്തു. ആ അങ്കി എന്താ, പരിശുദ്ധാത്മാവ്. ഇപ്പൊ ആദാവിന് ഹൗവായിക്ക് നാണം തോന്നിയില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു നിൽക്കുക. അവർ ഒന്നാണ്, അവരെ ഇല്ല, പരിശുദ്ധാത്മാവേ ഉള്ളൂ. അവിടെ പൈശാചികമായോ പാപകരമായോ ചിന്തകൾ അവരിലില്ല. ആ അങ്കിയാണ് പിന്നെ മാമോദിസയിൽ നമുക്ക് തരുന്നത്. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഒഫ്കോഴ്സ് നമ്മൾ ജഡത്തിലാണത് നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ സ്പേസ് ആൻഡ് ടൈമിൽ ഇരിക്കുക, അപ്പൊ നമുക്ക് ജഡമുണ്ട്. പക്ഷെ ഏദൻതോട്ടത്തിലെ എക്സ്പീരിയൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതുമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് ഇപ്പം സമയവും ഇല്ലാതെ പഠിക്കാൻ അവകാശമില്ല. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, റോബർട്ട് വിത്ത് അൺപ്രഡിക്ഷണൽ ഗാർമെന്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എന്നുള്ള നാശരഹിതമായ അങ്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് മാമോദിസയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഏതെന്തോ സത്യത്തിൽ ഈ ഒറിജിനൽ സിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെന്തോട്ടത്തിൽ ശരിക്കും എന്ത് പാപമാണ് സംഭവിച്ചത്? ഇത്തരം പ്രതീക്ഷിക്കുക, എന്ത് പാപം ആർക്കെങ്കിലും ഞാൻ പറയുന്ന റെസ്പോണ്ട് ചെയ്താൽ എനിക്ക് കേൾക്കുക, അതുപോലെ എനിക്കറിയില്ല. ഏതെന്തോട്ടത്തിൽ എന്ത് പാപമാണ് നടന്നത്?
ദൈവത്തിന്റെ
വാക്കിനെ സമ്മതിക്കുന്നു. പക്ഷെ ഞാന് കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോണം. ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പറയേണ്ട ഒരു ഉത്തരമാണ്. അത് നമ്മളെ കുറച്ചും കൂടെ അടുത്തേക്ക് പോണം. കാരണം ആ അതും മാമോദിസയുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഉത്തരമായിട്ട് ഇതെല്ലാം ഏദൻതോട്ടവുമായിട്ടുള്ള ബന്ധത്തിലാണ് മാമോദിസ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഏദൻതോട്ടത്തില് നടുക്ക് ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു, അതേ പഴം ഉണ്ടായിരുന്നു, അതേ കായ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതല്ലല്ലോ അതിന്റെ ഒരു 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 അത് അവരെ പഠിപ്പിക്കാൻ അങ്ങനെയാണ്. നമ്മൾ സ്പിരിച്വലായിട്ട് വളരുന്നതോറും ഏദൻതോട്ടം എന്ന് പറയുന്ന ഒരു പറദീസയുടെ എക്സ്പീരിയൻസ് ലെവലാണ്. ട്രീ വിച്ച് വാസ് ഇൻ ദ സെന്റർ ഓഫ് ദ ഗാർഡൻ ഓഫ് ഈഡൻ, വിച്ച് വാസ് നോൺ ആസ് ദ ട്രീ ഓഫ് ലൈഫ്, ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഉയർന്നവല്ലോ. അങ്ങനെയാവുമ്പോൾ ഏദൻതോട്ടത്തിൽ നടന്ന പാപം എന്താണെന്ന് അറിയാം. എനിക്ക് അതെല്ലാം സംഭവിച്ചു, പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിപ്പോയത് അവിടെ എന്താണെന്നോ അത് മാമോദീസ ശുശ്രൂഷയിൽ നമ്മൾ അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. വേദൻ തോട്ടത്തിൽ ഇവനോട് ദൈവം പ്രമാണം എല്ലാം കൊടുത്തു ഇന്നത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ടേച്ച് പോയി. അപ്പോൾ പൈശാചി എന്ന ചിന്ത അവന്റെ ഉള്ളിൽ വന്നു. നമ്മൾ ഇച്ചൂടെ ഹയർ ലെവലിലോട്ട് ചിന്തിക്കുക കേട്ടോ, അല്ല പാമ്പ് വന്നു എഴഞ്ഞു വന്നു കഴുത്ത ചുറ്റി നിന്നു അതൊക്കെ പിള്ളേരുടെ ലെവലിലുള്ളതാണ്. അവന്റെ പൈശാചി ചിന്ത വരും അവന്റെ ഉള്ളിൽ, അതിനെയാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. പൈശാചി ചിന്ത വന്നില്ല, അവന് മോഹം ജനിക്കുകയാണ്. മോഹം ജനിച്ച് അവന് സെക്ച്വൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ്. സെക്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിതാക്കന്മാർ സെക്സ് എന്നുള്ള വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലം മാത്രമല്ല, മോഹം എവിടൊക്കെ ഉണ്ടാകുന്നോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഇപ്പൊ അതായത് എന്തിനോടും അമിതമായ ആർത്തി വരുന്നതിനെല്ലാം സെക്സ്വൽ കാറ്റഗറിയിലാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നും. ഇപ്പം പിന്നെ നോയമ്പിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം മാറ്റി വയ്ക്കുന്നത്, അതൊരു സെക്സ്വൽ ഡിസൈറായിട്ടാണ് പിതാക്കന്മാരുടെ കൺസെപ്റ്റ്. അതായത് നമുക്ക് ആർത്തി, ഭക്ഷണത്തോട് ആർത്തി വന്നാൽ അതുകൊണ്ട് ആകൽ കർത്ത എന്ന് പറയുന്നത്, ആകൽ കർത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഏക്കാൽ എന്നുള്ള സുറിയാനി വാക്കിൽ നിന്നുണ്ടായത് ആകൽ കർത്ത. ഏക്കാൽ എന്ന് പറഞ്ഞാൽ ഹി ഏറ്റ്, അവൻ ഭക്ഷിച്ചു. ആകൽ കർത്ത എന്ന് പറഞ്ഞാൽ സമ്മൺ ഹു ഈറ്റ് മോർ എന്ന് പറഞ്ഞാൽ അത്യാർത്ഥിയോട് ഗ്ലട്ടൻ എന്നൊക്കെ പറയത്തില്ലേ, ആർത്തി മൂത്ത് ഭക്ഷിക്കുന്നവനെയാണ് ആകൽ കർത്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോശയും എലിയാസ് മാസ ദിവസം നോമ്പ് എടുത്ത് നമ്മുടെ കർത്താവ് തോറ്റു ആകൽ കർത്തായി ജയിച്ചത്. പിശാചിന്റെ ഒരു വകഭേദം മാത്രമാണ് ആകൽ കർത്ത, അതായത് പിശാചിന്റെ കംപ്ലീറ്റ് പര്യായം എന്ന് പറഞ്ഞു. പിശാച് പല രീതിയിലുണ്ട്. മോഹം മൂക്കുന്നത് പിശാചാണ്, പിന്നെ ആവശ്യമില്ലാതെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന പിശാച്, ഓരോ ടൈപ്പ് പാമ്പുകളാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത്, ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഈ അവന്റെ ഉള്ളിലേക്ക് പിശാച് കയറിയിട്ട് അവനോട് ദൈവം എന്താ പറഞ്ഞത്, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. പിശാച് അവന്റെ ഉള്ളിൽ എന്ത് പറഞ്ഞു, അത് ഭക്ഷിച്ചുള്ളൂ ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവന്റെ ഉള്ളിൽ മോഹമൊക്കെ ജനിച്ചു. പക്ഷെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ വിഷമമായ സംഗതി പിതാക്കന്മാരുടെ ഭാഷയിൽ അവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ഇവൻ ഈ രണ്ട് വചനങ്ങളും കേട്ടു. ഇതൊരു വചനിപ്പാണ്, ആദ്യത്തെ വചനിപ്പിതാണ്. അതുകൊണ്ടാണ് മാതാവിനെ രണ്ടാമത്തെ ഹവ്വ എന്ന് വിളിക്കാൻ കാരണം, ദൈവം രണ്ടാമത് വചനിപ്പ് കൊടുത്ത മാതാവിനെ അനുസരിച്ചവൾ മാതാവാണ്. രണ്ടാം ഹവ്വ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ വചനിപ്പ് ആർക്ക് കിട്ടിയത്? ഹവ്വയ്ക്കാണ് കിട്ടിയത്. ഹവ്വയുടെ ദൈവം പറയുന്നതാണ് വചനിപ്പ്, ഫസ്റ്റ് വചനിപ്പാണ്. പക്ഷെ ഫസ്റ്റ് വചനിപ്പിന്റെ തൊട്ട് പുറകെ രണ്ടാമത് തിന്മയുടെ വചനിപ്പ് വന്നു, പിശാചിന്റെ വചനിപ്പ് വന്നു. പിശാചിന്റെ വചനിപ്പ് എന്താ പറഞ്ഞത്, നീ അത് കഴിച്ചോളൂ ഒരു കുഴപ്പവും വരത്തില്ല, എന്തോ ദൈവത്തെ പോലാന്ന് പറഞ്ഞു. ഇവിടെ പ്രശ്നം പറ്റിപ്പോയെന്നറിയോ, അനുസരണക്കേട് കാട്ടി എന്നുള്ളതല്ല, അത് കൊച്ചുള്ളാത്ത ലെവലില്ല, അത് അനുസരണക്കേട് കാട്ടി തെറ്റ് തന്നെ. പക്ഷെ അതിനേക്കാൾ ഇന്ന് വലിയൊരു പരാജയം അവിടെ അവർക്ക് പറ്റിപ്പോയത് എന്താണെന്നറിയാമോ. ഇപ്പോൾ പിശാചിന്റെ വചനിപ്പിന് ശേഷം യഹോവ പറഞ്ഞത് അവരെന്ത് ചെയ്തു എന്ന് പറയാമോ? ആരിൽ നിന്ന് പറഞ്ഞാലോ, ആരിൽ നിന്ന് പറയാമോ? യഹോവ പറഞ്ഞത് എന്ത് ചെയ്തു, പിശാചി പറഞ്ഞത് എന്ത് ചെയ്തു?
പിശാചി പറഞ്ഞത് കേട്ടു.
കേട്ടു യഹോവ പറഞ്ഞത്?
തള്ളിക്കളഞ്ഞു.
കേട്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കുറച്ചും കൂടെ നല്ലൊരു ബിബ്ലിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഭാഷയിൽ പറഞ്ഞാൽ, അവർ യഹോവ പറഞ്ഞത് അവിശ്വസിച്ചിട്ട് പിശാചി പറഞ്ഞത് വിശ്വസിച്ചു. അപ്പം വിശ്വാസം ആരിലോട്ടായി? യഹോവയിൽ വിശ്വസിക്കേണ്ടിയിരുന്നവൻ പിശാചിലാണ്. ഇപ്പം വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണ് മാമോദീസയിൽ ഈ പ്രോസസ് റിവേഴ്സ് ചെയ്യുന്നത്. എപ്പോഴാ കയ്യെ പിടിച്ചിട്ട് പ്രായമുള്ളവനാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അഡൽറ്റ് ബാപ്റ്റിസത്തിൽ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ് ആണെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിക്കും. അല്ല ബാപ്റ്റിസം ഓഫ് വാട്ടർ ആൻഡ് ബേർത്ത് ഫോർ ചൈൽഡ് ആണെങ്കിൽ തലേ തൊട്ടപ്പൻ അവന്റെ ഇടത് കയ്യിൽ പിടിച്ച്, കുഞ്ഞിന്റെ ഇടതുകയിൽ പിടിച്ച്, ഇടതുകൈന്റെ ഇടതുകയിൽ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആകാമെന്ന് വിശ്വസിച്ചാളെ റിവേഴ്സ് ചെയ്യാം. പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മഷിയായി ഞാൻ സ്വീകരിക്കുന്നു. എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് വലതുകൊണ്ട് വലതു പിടിച്ചിട്ട് മഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏതെന്തോട്ടത്തിൽ നിന്ന പ്രോസസ് റിവേഴ്സ് ചെയ്യിക്കുന്നതാണ്. എന്നിട്ടാണ് പരിശുദ്ധ റൂഹായുടെ അങ്കി ഇവന് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് റോബ്ഡ് വിത്ത് അൺപെരിഷബിൾ ഗാർമെന്റ് എന്നുള്ള പോയിന്റ്. ഇനി അടുത്ത ഒരു ഇനി ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് എത്ര ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടോ?
എടുക്കാം അച്ഛാ, മൂന്ന് മിനിറ്റോടെ എടുക്കാം.
മൂന്ന് മിനിറ്റ് മാക്സിമം. ഓക്കെ, പലരും കുവിച്ചിട്ട് പോയി കാണും അല്ലേ.
ഓക്കെ,
ഹൂ റോട്ട് ദ ലിറ്റർജി? ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് മാത്രമാണ്. നമ്മുടെ ലിറ്റർജി ഓഫ് ബാപ്റ്റിസം ആരാണ് എഴുതിയെന്നുള്ളതാണ്. ബാപ്റ്റിസം ലിറ്റർജി എഴുതിയത് സേവേഴ്സ് ഓഫ് ആന്റിയോക്ക് ആണ്. സേവേഴ്സിന്റെ മാനീസ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. നിമ്മാതാ വിശുദ്ധൻ സേവേഴ്സിന്റെ മാനീസാണ്. സേവേ ഓഫ് ഫ്രാൻഡസ് ആണ് ഹി റോട്ട് ദി ബാപ്റ്റിസം ടക്സ, അല്ലെങ്കിൽ അതിന്റെ ക്രമം എഴുതിയത് ഏകദേശം 708. This book was written in Greek, was later translated into James of Edessa in Greek. The worship book that we are using in Malangara also church is the one which is modified by then Catholics of the East, Barabraya. Barabraya ana adene ee parivathilayitte prodi edichittullo. Adutha session PC edukum, nara PC version edukum, nara idu paranju avasanippikkana. How many parts are there in liturgy of baptism? എത്ര പാർട്ട് ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഒരു പാർട്ട് പ്രിപ്പറേഷൻ ഓഫ് റിസീവിങ് ഓഫ് ബാപ്റ്റിസം, പിന്നെ രണ്ട് ബാപ്റ്റിസം, മൂന്ന് ഹോളി ക്രിസ്മേഷൻ ആൻഡ് റിസീവിങ് ഓഫ് ദ ഹോളി കുർബാന. അതായത് ബാപ്റ്റിസത്തിൽ തന്നെ, ശരിക്കും ബാപ്റ്റിസത്തിൽ തന്നെ നാല് കൂതാശകളുണ്ട്. നമ്മൾ മൂന്നൊന്നല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? നാലാമത്തെ ഏതാന്ന് പറയാമോ? ബാപ്റ്റിസത്തിൽ ബാപ്റ്റിസം ഉണ്ട്, മൂറോനഭിഷേകമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്. ഇത് മൂന്നുമുണ്ട്, നാലാമത്തെ ഏതാണ്? അത് ഈ പ്രിപ്പറേഷൻ ഓഫ് റിസീവിങ് ബാപ്റ്റിസത്തിൽ വരുന്ന ഒരു സാധനമാണ്. എന്താണ്? മാതാപിതാക്കൾ കുമ്പസാരിക്കണം. ഇത് മാമ്പോയിസേക്കാൻ തന്നെ ആ പെർട്ടിക്കുലർ ചൈൽഡിന് മാത്രമല്ല, ഇതൊരു ഒരു ഒരു ഹോൾ ചർച്ചിന്റെ പ്രോസസ്. നിങ്ങൾക്ക് വേറൊരു ഒരു വലിയ പഴയ സഭയിലുണ്ടായിരുന്ന വലിയൊരു ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞാലേ, ഇപ്പൊ അത് നിന്നുപോയി. ഭയങ്കര പരിതാപകരമാണ്. എന്താണെന്നറിയാമോ? പഴയ കാലത്ത് ബാപ്റ്റിസം നടത്തിക്കൊണ്ടിരുന്ന ഞായറാഴ്ച ദിവസമാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ്. എന്നിട്ട് ആ കുഞ്ഞിനെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കുർബാന കൊടുക്കുന്നത്. മാത്രവുമല്ല, മാമോദീസായിക്ക് ആരെയും ക്ഷണിക്കണ്ട, എല്ലാവരും വന്നിരിക്കണം. അതായത് പഴയ കാലത്ത് അങ്ങനെ ഏർലി ചർച്ച് പേരി സഭ മുഴുവനും ദേവാലയം മുഴുവനും ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുക, സഭയിലോട്ട് എടുക്കാൻ ആരെ വിളിക്കാനാ? ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ ഇൻവിറ്റേഷൻ ഒക്കെ അയച്ച് നോക്കി ഇന്നാളെ നോക്കിയൊക്കെ വിളിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഒരു തല്ലിക്കൂട്ടി ഒരു പരിപാടി നടത്തുന്ന പരിപാടി പോലെ അല്ലായിരുന്നു കൊണ്ട്. ഇത് കുഞ്ഞിനെ മാമോദീസ നോക്കാൻ ആരെ? എല്ലാവരും വന്നിരിക്കണം. അത് ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ചെയ്യും. എന്നിട്ട് വിശുദ്ധ കുർബാന അതിനുശേഷം നടത്തി കുഞ്ഞിന് മാമോദീസ ഇതും കൊടുത്തുവിടും. അതിനു മുമ്പ് മാതാപിതാക്കൾ കുംഭസാരിക്കണം. അപ്പൊ കുംഭസാരം, അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ദ ബാപ്റ്റിസം റിസീവിങ് ബാപ്റ്റിസത്തിൽ കുംഭസാരം എന്ന് കൂതാശ വരുന്നു. രണ്ടാമത് ബാപ്റ്റിസം, അത് കൂതാശ തന്നെയാണ്. മൂന്നാമത് ഹോളി ക്രിസ്മഷൻ, അതായത് മൂറോനഭിഷേകം, അതും ഒരു കൂതാശയാണ്. നാലാമത് റിസീവിങ് ഓഫ് ഹോളി കുർബാന, അതും കൂതാശയാണ്. ഇനി അടുത്ത പാർട്ടിലാണ്, പാർട്ടാണ് അത്. പി ജി ഓർച്ചൻ അടുത്ത ക്ലാസ്സിൽ എടുത്തോളും. ദ പ്രിപ്പറേഷൻ ഫോർ റിസീവിങ് ദ ഹോളി ബാപ്റ്റിസം എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ് അച്ഛനടുത്ത് തുടങ്ങിക്കോളും. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നീന്തുപോയി പോയി, കാരണം ഞാൻ അടിസ്ഥാനം ഇടാൻ പോയതാണ്. പക്ഷെ അതില്ലാതെ നിങ്ങൾ ഈ ക്ലാസ് ഇതെല്ലാം ചുമ്മാ ശുശ്രൂഷ പഠിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് മുത്തനാഥ് സ്നാനമേറ്റത്? വാട്ടർ ഓഫ് ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാപ്റ്റിസം റിപ്പന്റൻസ് എന്താണ്? യോഹന്നാന്റെ ബാപ്റ്റിസം ബൈ റിപ്പന്റൻസ് എന്താണ്? ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. വളരെ സ്നേഹവും നന്ദിയുണ്ട്. സന്തോഷത്തോടുകൂടി ഞാൻ ഇവിടെ വാങ്ങുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ് ഒക്കെ. ഒരു ഞങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെ തരണം. പി സി ജോർജൻ വന്നു കഴിഞ്ഞാലും അച്ഛൻ എപ്പോഴും വെൽക്കം ആണ്. ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക പി സി
ജോർജൻ. നോക്കാം, ഞാൻ മെയ് വരെ ഇവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ടാണ്. അച്ഛന്റെ അടുത്തു നിന്ന് ഞാൻ ഉടനെ
പോവും. അപ്പൊ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങളെ ലൊക്കേറ്റ് ചെയ്തോളാം. ഏതായാലും ഞാൻ ക്ലാസ് വിളിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സമയം അച്ഛൻ കൂടുതലെന്ന് പറഞ്ഞിട്ടും അത് പോയതുപോലെ ഞങ്ങൾ അറിഞ്ഞില്ല. അത്രമാത്രം വളരെ ഇൻവോൾവിങ് ആയിരുന്നു ആളുകളെ എനിക്ക് തോന്നുന്നത്. അച്ഛൻ ഒരു വാക്ക് നന്ദി പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
അച്ഛാ താങ്ക് യു അച്ഛാ. അത് ഒരു വളരെ ഷോർട്ട് നോട്ടീസ് ആയിരിക്കണം പി സി ജോർജ് പറഞ്ഞത്, എങ്കിലും ഞങ്ങൾ
ഇൻഫോർമഡ്
ആയിരുന്നു. അതെ, എനിക്കറിയാം സമയം ഇല്ലാത്ത ഒരു സമയത്ത് ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ കേട്ടതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചു. ഞങ്ങളുടെ അറിവില്ലായ്മയെ അച്ഛൻ ക്ഷമിക്കണം. ഞങ്ങൾ
ഞാൻ വേറെ ക്ഷമാണ് അങ്ങോട്ട് പറയാണ്. എന്നോട് പി സി വർഷൻ ഈ പോർഷന്റെ എത്രയോ ഭാഗങ്ങൾ തീർക്കണമെന്ന് പറഞ്ഞു, പക്ഷെ പോർഷനിലേക്ക് ഞാനൊന്ന് എൻട്രി ചെയ്തേ ഉള്ളൂ. അത് സാരമില്ല, നിങ്ങൾക്ക് ഒരു ബേസ്മെന്റ് കിട്ടുന്ന നല്ലതായി.
താങ്ക് യു അച്ഛാ, നമുക്ക്
പ്രാർത്ഥിക്കാം. അച്ഛൻ തന്നെ പ്രാർത്ഥിച്ചാട്ടെ, അച്ഛനെ നമുക്ക്
പ്രാർത്ഥിക്കാം. ശ്രീബായ ഉണ്ണികളെ ആനാർത്ഥികളെ രാഹുൽ പുത്രനും പരിശുദ്രൂഹായിക്കൂടി ആദ്യമുള്ളേക്കും
തന്നെയാണ്
കർണയും മനസ്സിലെയും സ്നേഹമുള്ളവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായി കൂട്ടായ്മയിൽ ഞങ്ങളോടൊത്ത് ഞങ്ങളെ ആത്മീയ നിറവിലും പിതാക്കന്മാരുടെ പഠനങ്ങളിലും പരിപോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ആത്മാവിലും വെള്ളത്തിലും വീണ്ടും ജനിച്ച് ഞങ്ങളെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ, പ്രത്യേകിച്ച് ഈ നോയമ്പിന്റെ കാലയളവിൽ, ബലഹീനവും കുറവുള്ളവരായ ഞങ്ങൾ വീണു പോവുകയും വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ താങ്ങി ഞങ്ങളെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമാർത്താവെ, ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ആത്മീയവചനങ്ങൾ കേൾക്കുന്ന ഈ കാതുകളെ, നിന്റെ ശ്രേഷ്ഠമായ ഇമ്പങ്ങളുടെ ഗീതങ്ങളിൽ സന്തോഷിപ്പിക്കുവാൻ ഇടയാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മശരീരങ്ങളിലും മനസ്സുകളെ ശുദ്ധീകരിക്കുന്നതിനെ ഈ നോയമ്പ് കാലങ്ങളിൽ നിങ്ങളുടെ ശുദ്ധീകരണത്തെ എല്ലാ കാലിൽ പ്രതീകുവാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് സഹായിക്കുന്നു. എന്റെ പുനരുത്ഥാന ദിവസവും എന്റെ പീഠാനുഭവങ്ങളും എല്ലാം ധ്യാനിച്ച് പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തലകണയും കോൾ വണക്കിക്കൊണ്ട് വിവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായി വേദവനം പഠിച്ച് കേട്ടുകൊണ്ടിരുന്ന നിന്റെ ദാസിദാസന്മാരെയും പ്രിയപ്പെട്ട അച്ഛനെയും തിരുസമയം സമർപ്പിക്കുന്നു. കൃപയിൽ വളരുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ എപ്പോഴും നിറഞ്ഞിരിക്കുവാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ അനേകർ പ്രയോജനം ചെയ്യുവാനും ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ മഹാദൈവമേ മറ്റുള്ളവരിലേക്ക് പകർന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ കൈമാറിച്ചിട്ടുള്ള അത്യുത്തമമായ വിശ്വാസ സംഹിത ശ്രേഷ്ഠതയോടും സാവധാനത്തോടും ഇന്ദ്രിയജയത്തോടും കൂടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശീലിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ സംരംഭം, ഈ ഭദ്രാസനത്തിന്റെ ഈ സംരംഭം ഏറ്റവും ശ്രേഷ്ഠമായി ഇത് പുരോഗമിച്ചു കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് അറിയുന്ന തിരുമേനിയും ഇത് നടത്തുന്ന അച്ഛന്മാരെയും ഈ ഭദ്രാസനത്തിലെ ആ വൈദികരെയും ചുമ്മാശന്മാരെയും അതുപോലെ തന്നെ വിശ്വാസികളായ സംഘത്തെ മുഴുവനെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ പൂർണ്ണമായ പ്രതിസന്ധിയിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായിട്ട് ബുദ്ധിമുട്ടുന്ന, വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന എല്ലാവരെയും ഇപ്പോൾ തിരുസന്ധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അറിവിലോ ഞങ്ങളുടെ ബന്ധുത്വത്തിലോ ഉള്ള എല്ലാ രോഗികളെയും തിരുസന്ധിയിൽ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദൈവമാർത്താവെ, അവിടുന്ന് കൃപ ചെയ്ത് സൗഖ്യദാന ശുശ്രൂഷ ഈ കാലയളവിൽ അവിടുന്ന് അനേക രോഗികളെ സൗഖ്യമാക്കുന്ന ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബാധത്തിൽ ബാധയേറ്റിരിക്കുന്നവരെയും വിവിധ മനോക്ലേശങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരെയും അവിടുന്ന് സന്ദർശിച്ച് ഞങ്ങൾ സന്തോഷത്തിന്റെ ആശ്വാസന അവസ്ഥയിലേക്ക് അവരെ പ്രവേശിക്കണമേ. വിശ്വാസികളായി ഞങ്ങൾ വാങ്ങിപ്പോ ആശ്വാസം ലഭിക്കുമാറാകണമേ. തീർച്ച ദൈവമാതാവിന്റെ സ്വരസിദ്ധാൻ മാനസിക്കുന്നതിനും പ്രാർത്ഥന ഞങ്ങൾ കൂട്ടിയായിരിക്കണമേ. ആദ്യം മകനത്തിൽ മൃഗമാണ് പരിശുദ്ധമാണ് ഇപ്പോഴെല്ലായ്പ്പോഴും ഒന്നേക്ക് സ്ത്രീ മോത്തം വരെത്തുവാനായിട്ട് തന്നെ
ശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ, സംബന്ധോത്സവരോടുകൂടെയും വിവിധ ഭവനങ്ങളിലിരുന്ന ദൈവമേ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുള്ളവരോടും ഒന്നേ അച്ഛനോട്, അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളോടും യാത്രകളോടും ദൈവമേ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളോടും ജീവിതത്തിലെ എല്ലാ വിധമായിട്ടുള്ള ആവശ്യങ്ങളോടും ഭാരങ്ങളോടും ദൈവമേ നന്നേ ഉണ്ടായിരിക്കാറാണ് പറയാനുണ്ടായിരുന്നു. പറഞ്ഞു
അല്ല അച്ഛൻ, ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. അച്ഛനെ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഓക്കെ.